The editorial. രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ 20 ശനി 1199 മേടമേഴ് ദീപികയുടെ എഡിറ്റോറിയൽ. നഴ്സിംഗ് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കരുത്. കേരളത്തിലെ BSc നഴ്സിംഗ് പ്രവേശനത്തിന്റെ കാര്യത്തിൽ സർക്കാർ വകതിരിവ് കാണിക്കണം. പ്രവേശനത്തിനായുള്ള അപേക്ഷാ ഫോമിന് വാങ്ങുന്ന പണത്തിന് 18% ചരക്ക് സേവന നികുതി ഏർപ്പെടുത്തിയതും അതുതന്നെ 2017 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ മാനേജ്മെന്റുകൾ നൽകണമെന്നുമുള്ള നിലപാടുമാണ് പ്രതിസന്ധിയായത്. ഇതിനെ തുടർന്ന് സ്വാശ്രയ നഴ്സിംഗ് ഏകജാലക പ്രവർത്തന രീതി ഒഴിവാക്കാൻ മാനേജ്മെന്റുകൾ തീരുമാനിച്ചതോടെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും കൂടുതൽ പണം കണ്ടെത്തേണ്ട സ്ഥിതിയിലായി. അതായത് ഏകജാലക സംവിധാനത്തിൽ 1000 രൂപ കൊടുക്കേണ്ടിയിരുന്നിടത്ത് പ്രവേശനം പ്രതീക്ഷിച്ച് വിദ്യാർത്ഥി അപേക്ഷിക്കുന്ന കോളേജുകളിലെല്ലാം 1000 രൂപ വീതം ഫീസ് അടയ്ക്കണം. 10 കോളേജിൽ അപേക്ഷിക്കണമെങ്കിൽ 10,000 രൂപ. ഒരു വികല തീരുമാനം എത്ര മനുഷ്യരെയാണ് വലയ്ക്കുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിലെ സർക്കാരുകളുടെ ഇത്തരം അപ്രായോഗിക നയങ്ങളല്ലേ നമ്മുടെ വിദ്യാർത്ഥികളെ ഇതര സംസ്ഥാനങ്ങളിലെ കഴുത്തറപ്പൻ വിദ്യാഭ്യാസ ലോബികൾക്ക് വിട്ടുകൊടുത്തത്. സർക്കാർ സീറ്റുകൾ കൂടാതെയുള്ള 50% സീറ്റുകളിലാണ് മാനേജ്മെന്റുകൾ ഏകജാലകം വഴി പ്രവേശനം നടത്തിയിരുന്നത്. ഇവർ ഓൺലൈനായി അപേക്ഷ സ്വീകരിച്ച് മെരിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. 119 സ്വകാര്യ കോളേജുകളുണ്ട്. അതിൽ 82 കോളേജുകൾ 2 മാനേജ്മെന്റ് അസോസിയേഷനുകൾക്ക് കീഴിലാണ്. അസോസിയേഷനുകൾക്ക് കീഴിലല്ലാത്ത 37 കോളേജുകളുമുണ്ട്. അവ സ്വന്തം നിലയ്ക്ക് 1000 രൂപ ഫീസ് വാങ്ങി GST ഇല്ലാതെ പ്രവേശനം നടത്തും. സർക്കാർ മേഖലയിലെ സ്വാശ്രയ സ്ഥാപനങ്ങളെ ഉൾക്കൊള്ളുന്ന സിമന്റ് സഹകരണ മേഖലയിലെ കോളേജുകൾ എന്നിവയ്ക്കും GST ഇല്ല. അതേ ശൈലിയിൽ മാനേജ്മെന്റ് സംഘടനകളുടെ കീഴിലുള്ള ഓരോ കോളേജിലും 1000 രൂപ വീതം ഫീസ് വാങ്ങാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മാനേജ്മെന്റ് ഓഫ് സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജസ് ഓഫ് ഇന്ത്യ, മറ്റ് മാനേജ്മെന്റുകളുടെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള എന്നിവയാണ് പ്രവേശനം നടത്തുന്ന മാനേജ്മെന്റ് സംഘടനകൾ. ഓരോന്നിനും 1000 രൂപ വീതം. 2 മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ കീഴിലുള്ള 82 കോളേജുകളിലേക്കുള്ള അഡ്മിഷന് 2,000 രൂപ മുൻപ് കൊടുത്തിരുന്നെങ്കിൽ ഇനി 82,000 രൂപ വേണം. 15 കോളേജുകളിലേക്കാണ് ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കുന്നതെങ്കിൽ 15,000 രൂപ. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ ദുരിതം സർക്കാരിന് മാത്രം മനസ്സിലാകാത്തത്? കോളേജ് അടിസ്ഥാനത്തിലാണെങ്കിൽ അപേക്ഷാർത്ഥികളുടെ ഈ ദുരിതം സർക്കാരിന് മാത്രം മനസ്സിലാകാത്തത്? കോളേജ് അടിസ്ഥാനത്തിലാണെങ്കിൽ അപേക്ഷാ ഫീസിന് GST അടയ്ക്കുകയും വേണ്ട. അപ്പോൾ പിന്നെ മാനേജ്മെന്റുകൾ അതിലല്ലേ മുതിരുകയുള്ളൂ? ഏകജാലകത്തിനായുള്ള സോഫ്റ്റ്വെയറുകളും ജീവനക്കാരും ഒന്നും ആവശ്യവുമില്ല. കോളേജുകളിലാകുമ്പോൾ അവർക്ക് നിലവിലുള്ള സ്റ്റാഫിനെ വെച്ച് പ്രവേശന നടപടികൾ പൂർത്തിയാക്കാനാകുകയും ചെയ്യും. പക്ഷേ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്, അപേക്ഷിക്കുന്ന ഓരോ കോളേജുകളുമായും വിദ്യാർത്ഥി ബന്ധപ്പെടുകയും നടപടിക്രമങ്ങൾക്ക് സമയം കണ്ടെത്തുകയും വേണം. 10 മുതൽ 15 കോളേജുകളിൽ അപേക്ഷ നൽകുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്ഥിതി എന്താകും? രണ്ടാമത്തെ കാര്യം, കേന്ദ്രീകൃത സംവിധാനം ഇല്ലാതാകുന്നതോടെ അഴിമതിക്ക് സാധ്യതയുണ്ട് എന്നതാണ്. 2 ദിവസം മുമ്പാണ് കർണാടകത്തിൽ പ്രവേശന പരീക്ഷയായ KEA നടത്തിയത്. പതിവ് പോലെ മലയാളികളാണ് കൂടുതലും പരീക്ഷ എഴുതിയത്. കേരളത്തിൽ പ്രവേശന പരീക്ഷ വേണമെന്ന നഴ്സിംഗ് കൌൺസിലിന്റെ നിർദ്ദേശത്തോട് മാനേജ്മെന്റ് അസോസിയേഷനുകളും യോജിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന് വേണ്ട. അങ്ങനെ നടത്തിയാൽ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തുന്ന ചില സ്വകാര്യ കോളേജുകൾക്ക് വിദ്യാർത്ഥികളെ കൊള്ളയടിക്കാനാവില്ല. സർക്കാർ അതിന് കൂട്ടുനിൽക്കുകയാണെന്ന് തോന്നും ഇപ്പോഴത്തെ നിലപാടുകൾ കണ്ടാൽ. GST ഒഴിവാക്കാൻ സർക്കാർ ആവശ്യമായത് ചെയ്യണം. ഇത് സംബന്ധിച്ച് ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. അഡ്മിഷന്റെ സമയമാണ്. നമ്മുടെ വിദ്യാർത്ഥികളെ കരയിക്കുകയും അയൽ സംസ്ഥാനങ്ങളിലെ നഴ്സിംഗ് കോളേജുകളെ ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഈ നാടകം അവസാനിപ്പിക്കണം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നഴ്സുമാരല്ലേ ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ കഞ്ഞികുടിപ്പിക്കുന്നത്? വിദേശങ്ങളിൽ നിന്ന് അവരയക്കുന്ന പണമല്ലേ നമ്മുടെ സമൃദ്ധിക്ക് പിന്നിൽ? നഴ്സിംഗ് മേഖലയിലെ ആഗോള തൊഴിലവസരങ്ങൾ പോലെ കേരളത്തിന്റെ ഭാവിയെ സുസ്ഥിരമാക്കുന്നതൊന്നും നമുക്ക് മുന്നിൽ തൽക്കാലമല്ല. The editorial.